الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهودرنا كتاب التوحيد أرتدائي نمر പഠിക്കേണ്ട അധ്യായം ബാബു മാജാ അന്ന സബബ കുഫ്രി ബനി ആദം വതർക്കിഹിം ദീനഹും ഹുവൽ ഗുലുവു ഫിൽ സാലിഹീൻ. മനുഷ്യൻ കുഫറിൽ എത്തിപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇതും ഇതിനു ശേഷമുള്ള മൂന്ന് അധ്യായങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ കിതാബ് തൗഹീദിലുള്ള അധ്യായങ്ങളെ ആ നിലക്ക് വേർതിരിച്ചത് കാണാൻ സാധിക്കും. കിതാബ് തൗഹീദിന്റെ ആമുഖം ഉൾപ്പെടെ 67 അധ്യായങ്ങളാണ്. അതിലെ ആദ്യത്തെ 5 അധ്യായങ്ങളെ പണ്ഡിതന്മാർ ആ കിതാബ് തൗഹീദിനുള്ള മുഖദ്ദിമയായിട്ടാണ് പറയുന്നത്. അതിന്റെ ആമുഖമായിട്ട് അഥവാ തൗഹീദിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല തൗഹീദ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ ആ തൗഹീദിലേക്ക് ക്ഷണിക്കൽ, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതുപോലെ ഷിർക്കിൽ നിന്നുള്ള ഭയം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 5 അധ്യായങ്ങളാണ് ആദ്യം ഒരു മുഖദ്ദിമ പോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ 9 അധ്യായങ്ങൾ, ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്, അതെല്ലാം തഫ്സീറു തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തൗഹീദിനെ വിശദീകരിക്കുന്നതാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ താല്പര്യം എന്താണ്, അതുപോലെ തൗഹീദിനെതിരായിട്ടുള്ള ഷിർക്കിനെ പറഞ്ഞുകൊണ്ട് തൗഹീദിന് വ്യക്തമാക്കി തരിക, അഥവാ അതിന്റെ വിപരീതം പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കി തരിക, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ഷിർക്കുകളെ കുറിച്ചിട്ട്, അഥവാ ഏലസ് ഉറുക്ക് പോലെയുള്ളത് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട്, മരം അതേപോലെയുള്ള കല്ലുകളൊക്കെ തബറുക്ക് ബറക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അറിവ് നടത്തുക, നേർച്ച നേരുക, അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുക, രക്ഷ തേടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന 9 അധ്യായങ്ങൾ അതിനുശേഷം വന്നതാണ്. പിന്നീട് ഒരു 4 അധ്യായങ്ങൾ ബുത്തുലാനു ഇബാദത്തി മാസിവല്ലാഹ്, അള്ളാഹു താലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഇബാദത്തുകളെല്ലാം തന്നെ ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്നറിയിക്കുന്ന അധ്യായമാണ്. അതിൽ മലക്കുകളാകട്ടെ, നബിമാരാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യരല്ല, അവർ സ്വന്തം കാര്യത്തിൽ തന്നെ അശക്തരാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ് ആ 4 അധ്യായങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ശേഷം വരുന്ന 4 അധ്യായങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് മുതൽ അങ്ങോട്ടുള്ളത്. അതിന്റെ വിഷയം സബബു കുഫ്രി ബനി ആദം, മനുഷ്യർ കുഫറിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി തരുന്ന അധ്യായമാണ് ഇത്. എങ്ങനെയാണ് മനുഷ്യൻ കുഫറിൽ എത്തിപ്പെട്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധ പ്രകൃതിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തൗഹീദിലാണ്. അള്ളാഹു തആല ഷിർക്കിന്റെ ഒരു കാര്യം അവിടെ വെച്ചിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് മനുഷ്യന്മാർ ഷിർക്കിലേക്ക് എത്തിപ്പെട്ടത്? അള്ളാഹു തആലയെ ഒഴിവാക്കി എങ്ങനെയാണ് മനുഷ്യന്മാർ അവനെ പോലെയുള്ള പടപ്പുകളോട് തന്നെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് അദ്ദേഹം ഇതിനു ശേഷം കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഗുലുവ് എന്ന് പറയുന്നത്, പരിധി വിടുക എന്ന് പറയുന്നത്, ഭാഷയിൽ അതിന്റെ അർത്ഥം ഗുലു എന്ന് പറഞ്ഞാൽ ഹുവ മുജാവിസത്തുൽ ഖദരി വൽ ഇർത്തിഫാ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊരു കണക്ക് നിശ്ചയിച്ചു, ആ കണക്കിനെ പരിധി വിടലാണ് ഗുലു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സാധനങ്ങൾക്കൊരു വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഗല അസ്ആർ അല്ലെങ്കിൽ ഗലത്തുൽ അസ്ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇർത്തഫാ, സാധനത്തിന് വില കൂടി, പരിധി വിട്ടു. ഇപ്പൊ ഒരു കിലോയിന് ഇത്ര വിലയാണ് നിശ്ചയിക്കപ്പെട്ടത് പൊതുവെ, പക്ഷേ അതേതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അതിന്റെ വില കൂടിയാൽ ഭാഷയിൽ അങ്ങനെ പറയും, ഖലത്തിൽ അസ്ആർ, വില കൂടിയിട്ടുണ്ട്, വില കൂടിയിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പരിധി വിട്ടാലും അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കും, ഖല റജുലു ഫിർ റജുൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വിഷയത്തിൽ അതിരുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ഒരു വല്ലാത്തൊരു കണക്കാക്കൽ, അയാൾക്ക് കൊടുക്കേണ്ട കണക്കിനപ്പുറത്തേക്ക്, അതിനപ്പുറത്തേക്ക് അയാളെ പരിധി വിട്ട് അയാളെ കണക്കാക്കൽ എന്നതിനൊക്കെ ഖല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. എന്നാൽ ഷറഇൽ, ഷറഇൽ അതിന്റെ അർത്ഥം ഹുവ മുജാവസത്തുൽ ഹദ്, പരിധി വിടുക എന്ന് പറയുന്നതാണ്. ആ പരിധി വിടൽ ചിലപ്പോൾ ഒരു നാട്ടു നടപ്പിന്റെ അപ്പുറത്തേക്ക് പരിധി വിടുന്നതാകാം, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് തന്നെ ഉള്ള പരിധി ഉടലാകാം, ചിലപ്പോഴുള്ളത് ഷറയിലുള്ള ദീനിന്റെ കാര്യത്തിലുള്ള പരിധി ഉടലാകാം. ഇവിടെ ഈ അധ്യായത്തിൽ ദീനി വിഷയത്തിലുള്ള പരിധി ഉടലാണ് ഇദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. അഥവാ അതിന്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഷറആക്കി നൽകിയ കാര്യത്തെ വിട്ട്, അള്ളാഹു ഷറആക്കാത്ത കാര്യത്തിലേക്ക് നമ്മൾ പരിധി വിട്ടു പോകുക എന്നതാണ് അതിന്റെ താല്പര്യം. അള്ളാഹു തആല നമുക്കൊരു കാര്യത്തിന് ഇന്നതാണ് നിയമമാക്കി നൽകിയത്, ദീനിൽ അതിന്റെ നിയമം ഇങ്ങനെയാണ്, ഇത്രയാണ് അത് ചെയ്യേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ പോയാൽ നമ്മൾ പറയും അയാൾ ആ വിഷയത്തിൽ പരിധി വിട്ടു എന്ന് പറയും. അതിന് ചെറിയ തോതിലായാലും ശരി, വലിയ തോതിലായാലും ശരി, അതെല്ലാം പരിധി വിട്ടു എന്നാണ് പറയുക. എന്നാൽ പരിധി വിടുന്ന കാര്യങ്ങളെല്ലാം ഒരേപോലെയല്ല, ചിലത് ഹറാമായ കാര്യമായിരിക്കും. പരിധി വിട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഹറാമിലായിരിക്കും പതിക്കുക, എന്നാൽ വേറെ ചിലത് അത് കുഫറിലേക്കായിരിക്കും നയിക്കുക. ഹറാമിൽ നയിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ നിശ്ചയിച്ചു കൊടുത്തു, അതിൽപ്പെട്ടതാണ് ദിക്റുകൾ അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട്, അവരുടെ ശ്രേഷ്ഠതകൾ. ദിക്റ് ചൊല്ലുന്ന ഒരുവനും ദിക്റ് ചൊല്ലാത്ത ഒരുവനും തമ്മിലുള്ള വ്യത്യാസം, മരിച്ചിരിക്കുന്നവനും അതുപോലെ ജീവിച്ചിരിക്കുന്നവന്റെയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ അതിൽ നിന്നൊക്കെ പരിധി വിട്ട് പുതിയ ദിക്റുകൾ ആരംഭിക്കുകയാണ്, ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞുള്ള ദിക്റുകളൊക്കെ ചൊല്ലുന്ന ആളെ കാണാൻ സാധിക്കും. ഹാ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് അത് ലാ ഇലാഹ എന്നുള്ളതാണ്, ഇല്ലല്ലാഹു എന്നുള്ളതിനാണ് ഹു. അപ്പൊ അത് അവൻ ഷോർട്ടാക്കി ഹാ ഹു ഹാ ഹു എന്ന് പറഞ്ഞിട്ടൊക്കെ ദിക്റ് ചൊല്ലുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തമാശയായി തോന്നും, പക്ഷേ ഇതൊക്കെ വളരെ ഗൗരവത്തിൽ കൊണ്ടു നടക്കുന്ന ആ നിലക്ക് ദിക്റുകൾ ചൊല്ലുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതിനെണ്ണം വെച്ചുകൊണ്ട് വണ്ണം വെച്ചുകൊണ്ട് ഹാ ഹു ഹാ ഹു എന്ന് പറഞ്ഞിട്ട് ദിക്റുകൾ ചൊല്ലുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അവർ ദിക്റിന്റെ വിഷയത്തിൽ പരിധി വിട്ടുപോയതാണ്, അത് കുഫറിലെത്തുകയില്ല, മറിച്ച് അത് ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഷറആക്കാത്ത ഒരു കാര്യം, അള്ളാഹു നിശ്ചയിച്ച പരിധി, ദിക്റ് ചൊല്ലുക എന്നുള്ള പരിധി വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി. ഇനി മഹബത്തിന്റെ പരിധി, സ്നേഹത്തിന്റെ പരിധി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഷറആക്കപ്പെട്ട കാര്യമാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അവനേക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മറ്റെല്ലാവരെക്കാളും ഉറ്റവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ആ ഷറആക്കപ്പെട്ട മഹബത്തിൽ നിന്നും പരിധി വിട്ടിട്ട് ആ സ്നേഹിക്കലിന്റെ ഭാഗമാണ് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുക എന്ന് കരുതുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള വിഷയത്തിൽ തന്നെയാണുള്ളത്, പക്ഷെ അതിൻ്റെ ഒരു പരിധി വിട്ട് ആ പരിധിയുടെ അപ്പുറത്തേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച അവിടുത്തെ ഭാര്യമാരെക്കാളും അവിടുത്തെ സഹാബത്തിനേക്കാളും ഒക്കെ നമുക്ക് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെ അവരൊരു ഹറാമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, അതൊരു ബിദഅത്തും കൂടിയാണ്. എല്ലാ ബിദഅത്തുകളും ഹറാമാണ്, ബിദഅത്തായ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷിദ്ധമായ കാര്യമാണ്. ഇനി ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത്തരം ഹറാമായ പരിധി ഉടലിനെ കുറിച്ചിട്ടല്ല, മറിച്ച് കുഫറിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തി, ഈ ഒരു നിലക്കാണ് ഒരാൾ പരിധി വിട്ടത് എങ്കിൽ അവൻ കാഫിറായി തീരും. ആ കാഫിറാകേണ്ടതായ ഷർത്തുകളൊക്കെ ഒത്തിട്ടുണ്ട് എങ്കിൽ, അവൻ കാഫിറാകാതിരിക്കുന്ന മവാനികൾ വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയാൽ അവൻ കാഫിറായി തീരും. അതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഏതുപോലെ ഒരാൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാം എന്ന് പറയുന്നു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിനെ കുറിച്ചിട്ട് അവൻ പരിധി വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവ് നമ്മളെ പോലെയുള്ള അറിവല്ല, അള്ളാഹു തആല നേരിട്ട് വഹി കൊടുക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കൊടുക്കുന്നുണ്ട്. അവിടുന്നേക്ക് അറിവുണ്ട്, അവിടുന്ന് ലോകത്തെ ആരെക്കാളും ഏതൊരു പടപ്പിനേക്കാളും നന്നായി അറിവുള്ള ആളാണ്. എന്നാൽ അതിനെ പരിധി വിട്ടുകൊണ്ട് ഗൈബിയായ കാര്യങ്ങൾ പോലും, വരാനിരിക്കുന്ന കാര്യങ്ങൾ പോലും, മറഞ്ഞ കാര്യങ്ങൾ പോലും അവിടുത്തേക്ക് അറിയുമെന്നൊരാൾ വാദിച്ചാൽ അത് കേവലം ഹറാമിലേക്കല്ല വിടുന്നത്, ആ പരിധി വിടുന്നത് അത് കുഫറിലേക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിട്ടുള്ള കാര്യത്തിലേക്കാണ് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൂടിയുണ്ട് എന്ന് അനുവാദിക്കുന്നത്. കാരണം വമാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഗൈബ് അറിയുകയില്ല. അപ്പൊ അവിടെ പരിധി വിടുന്നത് കേവലം ഹറാമിലേക്കല്ല, മറിച്ച് അത് കുഫറിലേക്കാണ്. അവൻ അള്ളാഹുവിനെ നിഷേധിക്കലാണ്, ഖുർആനിനെ നിഷേധിക്കലാണ്, സുന്നത്തിനെ നിഷേധിക്കലാണ്. കാരണം ഇതിലെല്ലാം ഗൈബ് അള്ളാഹു തആലക്ക് മാത്രമാണ് എന്ന് അവൻ അറിയുന്നു. അതേപോലെ തന്നെ ചില ആളുകൾ ഹജ്ജിനൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവൻ മക്കയിൽ നിന്നും സവാഫും സഈയും ഒക്കെ ചെയ്ത് ഉംറയും ഹജ്ജും ഒക്കെ പൂർത്തിയാക്കിയ ഹജ്ജാണ് അറഫയൊക്കെ കഴിഞ്ഞ് പിന്നീട് അവൻ മദീനയിലേക്ക് എത്തിയാൽ അവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ആ ഖബറിന്റെ അടുക്കലേക്ക് വന്ന് കൈകളൊക്കെ ആദരപൂർവ്വം അങ്ങോട്ടേക്ക് നീട്ടി ആ റസൂലുള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് എപ്പോൾ പോയാലും കാണുന്ന ഒരവസ്ഥയാണ് അല്ലേ. അവിടുന്ന് ആളുകൾ ഇങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കിബില അങ്ങോട്ടല്ല, കിബില ഇങ്ങോട്ടാണ്, അവർ കിബിലയിലേക്കല്ല തിരിയുക, കിബിലക്ക് നേരെ എതിരാണ്. കാരണം കിബിലക്ക് നേരെ എതിരായാലാണ് അവർക്ക് ആ പച്ചക്കുബ്ബ കാണുകയുള്ളൂ. അങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലെ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളിതാ പ്രയാസത്തിലാണ്, ഞങ്ങളിതാ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു വരണം, നമ്മളിതിന് പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് പച്ചയായ കുഫർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരി വിടുന്നത് കാണാൻ സാധിക്കും. രണ്ട് രൂപത്തിലുള്ള അതിരി വിടലാണ്. ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്ത ദുആ അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. രണ്ടാമത്തത് പാപമോചനം ചോദിക്കുന്നു, അതല്ലെങ്കിൽ റിസ്ഖിന്റെ ഉപജീവനം വിശാലമാക്കാൻ ചോദിക്കുന്നു. ഇതെല്ലാം കുഫറായ കാര്യമാണ്, അള്ളാഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ ഈ അധ്യായത്തിൽ ഇവിടെ ഷെയ്ഖ് സംസാരിക്കുന്നത് അൽ ഗുലൂ ഫിസ് സാലിഹീൻ, സാലിഹീങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന സച്ചരിതരായ സാലിഹീങ്ങളുടെ വിഷയത്തിൽ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള പരിധി വിടലിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ സാലിഹീങ്ങളുടെ വിഷയത്തിൽ ആളുകൾ രണ്ടു തരത്തിൽ കാണാൻ സാധിക്കും, രണ്ടും പിഴച്ച ആളുകളാണ്. ശരിയായിട്ടുള്ളത് ഒന്നാണ്, ഒന്ന് തൊറഫുൻ ജുഫാത്ത്, സാലിഹീങ്ങളുടെ വിഷയത്തിൽ അവിടെ അവരോട് അലംഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാത്ത ആളുകളുണ്ട്. സാലിഹീങ്ങളായ ആളുകൾ അവർ ഇഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ അമ്പിയാക്കളായ ആളുകളെ, ഔലിയാക്കളായ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നന്നായി അടുത്തിട്ടുള്ള ആളുകളെ അവർ പ്രത്യേകം ഇഷ്ടപ്പെടുകയില്ല. അമ്പിയാക്കളൊക്കെ അവരൊക്കെ സാധാരണ പോലെ തന്നെയാണ് എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. തൊറഫുൻ ജുഫാത്താണ്, ഇനി വേറെ തൊറഫുൻ ഗുലാത്താണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഥവാ അവർക്ക് കൊടുക്കേണ്ടതായ ആ ഖദറിനപ്പുറത്തേക്ക് അവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. അത് മിക്കവാറും ഷിർക്കിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുക. അങ്ങനെ ഷിർക്കിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. കാരണം ചരിത്രം എടുത്തു നോക്കിയാൽ ഷിർക്ക് ആദ്യമായി കടന്നു വന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണമായിട്ട്, അതിന് ഉത്തരമായിട്ട് നമുക്ക് കാണാം, അത് അൽ ഗുലൂ ഫിസ് സാലിഹീൻ, സാലിഹീങ്ങളായ നല്ലവരായ സച്ചരിതരായ ആളുകളോടുള്ള സ്നേഹത്തിൽ വന്ന പരിധിവിടലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഷെയ്ഖ് ഈ അധ്യായത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മൾ അതിനെ തൊട്ട് കരുതിയിരിക്കണം. ഇതൊന്നും കഴിഞ്ഞുപോയ കാര്യമാണ്, ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇത് എപ്പോഴും സംഭവിക്കും. ഏതൊരു തൗഹീദുള്ള സമുദായത്തിൽ പോലും ഇത് സംഭവിക്കാം. ആളുകളുടെ വിഷയത്തിൽ, സാലിഹ്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പരിധി വിട്ടു കഴിഞ്ഞാൽ അത് ഷിർക്കിലേക്ക് എത്തും എന്നുള്ള കാര്യം അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കാനാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പരിധി വിട്ട് അതിലേക്ക് എത്തിയ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനും തിരിച്ച് തൗബ ചെയ്ത് മടങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ദീനിലേക്ക് മടങ്ങാനുമാണ് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഈ അധ്യായം രചിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിലുള്ള തെളിവുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് വഖൗലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും, ഓ അഹ്ലുൽ കിതാബ്. അല്ലാഹു തആല അഹ്ലുൽ കിതാബിനെ വിളിച്ചു പറയുകയാണ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് യഹൂദികളാണ്, രണ്ട് നസാറാക്കളാണ്. രണ്ടുപേരും പരിധി വിട്ട ആളുകളാണ്. പരിധി വിടുക എന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥത്തിലുള്ള വൃത്തത്തിന്റെ പുറത്തേക്ക് പോകുക. ചിലപ്പോൾ മുകളിലേക്കായിരിക്കും പോകുക, ചിലപ്പോൾ താഴെയായിരിക്കും പോകുക. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ പരിധി വിട്ട് ജുഫാത്തുകളായ ആളുകളാണ്, താഴേക്ക് പോയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ ആളുകളെ പോലെ കാണും. അവരെ പരിഹസിക്കുക, അതാണ് അവരുടെ ജോലി. അമ്പിയാക്കൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ അങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും, അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും, അങ്ങനെ അവസാനം അവരെ കൊല്ലുക പോലും ചെയ്തിട്ടുണ്ട്. ബനു ഇസ്രായേലുകാർ ഒരുപാട് അമ്പിയാക്കളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അവർ പരിധി വിട്ടുപോയി. എന്നാൽ നസാറാക്കളോ, അമ്പിയാക്കളുടെ വിഷയത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരെ പാടി പുകഴ്ത്തി പുകഴ്ത്തി ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു, ആ നിലയിലേക്ക് എത്തി. പിന്നീട് പറഞ്ഞു ഇത് മൂന്നിലൊന്നാണ്. അതെന്താണ് അവർക്ക് ഇന്നും കൂടി മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ഈ മൂന്നിലൊന്നാകുന്നത് എന്നുള്ളത്. ത്രിയേകത്വം എന്ന് പറയുന്നത് ഇന്ന് പോലും അവർക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിക്കും ഷറഇനൊക്കെ യോജിക്കുന്ന ഒരു കാര്യം, അത് പറയാൻ തുടങ്ങി. പിന്നെ ഈസ തന്നെയാണ് അള്ളാഹു എന്ന് ആ രൂപത്തിലും അങ്ങനെ പല രൂപത്തിലും അവർ പറയാൻ തുടങ്ങി. ഇവിടെ അള്ളാഹു തആല അഹ്ലുൽ കിതാബിനെ വിളിച്ചു പറയുകയാണ്, കാരണം അവർക്കത് സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്നും പരിധി വിടരുത്. ഗൈറൽ ഹഖ്, യഥാർത്ഥത്തിനെ വിട്ടുകൊണ്ട്, ഹക്കിനെ വിട്ടുകൊണ്ട്, ഹക്കിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ദീനിൽ നിന്നും പരിധി വിടരുത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ആയത്ത് കേവലം അഹ്ലുൽ കിതാബിനോട് മാത്രമുള്ളതല്ല. എന്തിനാണ് ഈ തെളിവാക്കിയത് നമ്മൾ ചിന്തിക്കും, ഇത് അഹ്ലുൽ കിതാബിനെ വിളിച്ച് പറഞ്ഞതല്ല. അങ്ങനെയല്ല, അഹ്ലുൽ കിതാബിനോട് നമ്മുടെ ഖുർആനിൽ ഷറഇൽ എന്തെങ്കിലുമൊക്കെ കാര്യം അഹ്ലുൽ കിതാബിനോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്കും ബാധകമാണ്. അള്ളാഹു തആല ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ യാ അഹ്ലുൽ കിതാബ് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കും കൂടി ബാധകമുള്ള കാര്യമാണ്. ഇനി അതുമാത്രമല്ല, വേറെ ചില ആയത്തിൽ സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുൽ യാ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ശറഇലും ബാധകമാണ്. അഥവാ പരിധി വിടുക എന്നുള്ളത് കേവലം അവരോട് പറഞ്ഞതല്ല, അവരോട് വിളിച്ച് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? കാരണം ഖുർആൻ അവതരിക്കുന്ന സമയത്ത് പരിധി വിട്ട ആളുകൾ അവരാണ്. അന്ന് മുസ്ലിമികൾ പരിധി വിട്ടിട്ടില്ല. ഖുർആൻ ഇറങ്ങുന്ന കാലം അത്രയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന കാലം അത്രയും, മുസ്ലിമികളിൽ ഒരാളും പരിധി വിട്ടിട്ടില്ല. അന്ന് പരിധി വിട്ടത് കഴിഞ്ഞ സമുദായമാണ്. അതുകൊണ്ട് അവരെ പോലെ ആകാതിരിക്കാനാണ് അള്ളാഹു തആല അവരോട് എന്തെങ്കിലുമൊക്കെ വിലക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കൂടി ബാധകമാകാനാണ്. അഹ്ലുൽ കിതാബ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അത് അതേപോലെ നമ്മൾ കൂടി ഉൾക്കൊള്ളാനാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത്, മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കാതെ, മുസ്ലിമീങ്ങളെ എന്ന് വിളിക്കാതെ, അല്ലെങ്കിൽ ജനങ്ങളെ എന്ന് വിളിക്കാതെ അവരെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞതിന്റെ കാരണം അവർ ആ പരിധി വിട്ട് കഴിഞ്ഞതായി ഉദാഹരണം മുസ്ലിമീങ്ങൾക്ക് മുന്നിലുണ്ട്. അന്ന് മദീനയിൽ യഹൂദികളുണ്ട്, അതേപോലെ നസ്രാണികളെ കുറിച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് അറിയാം. അന്ന് യമനിലും അതല്ലാത്ത മറ്റു പ്രദേശത്തിലൊക്കെ നസ്രാണികളാണ്. അവരൊക്കെ പരിധി വിട്ടിട്ട് എന്താണ് അവർ ദീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആ പരിധി വിടുന്നത് പോലെ നിങ്ങൾ പരിധി വിടാൻ പാടില്ല എന്നുള്ളത്. ഇനി രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സഹീഹിൽ, സഹീഹായ ഒരു ഹദീസാണ്, അഥവാ സഹീഹ് സഹീഹ് എന്ന് കൊടുത്തു. അത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. എന്താണ് ഹദീസ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്കറിയാവുന്നതാണ്, തർജുമാനുൽ ഖുർആൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഖുർആനിന്റെ വിശദീകരണം കൃത്യമായി അറിയുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ദുആ ചെയ്തതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു അത്തഅ്വീൽ, അല്ലാഹു അദ്ദേഹത്തിന് ദീനിൽ അവഗാഹം കൊടുക്കണമേ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വ്യാഖ്യാനത്തിൽ നീ നന്നായി പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ കൃത്യമായിട്ട് അറിയാം. ഓരോ ആയത്തിന്റെ ഉദ്ദേശം എന്തിനാണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന സഹാബിയിൽപ്പെട്ട ഒരാളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തിന്റെ തഫ്സീർ അത് ക്രോഡീകരിക്കപ്പെട്ട് പ്രിന്റ് ചെയ്യപ്പെട്ട് ഇന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ശരി, ഏത് വിഷയത്തിലുള്ള തഫ്സീറാണ് അദ്ദേഹം പറഞ്ഞത്? ഫീ ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കാണ്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. വഖാലു, അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഒന്നും ഉപേക്ഷിച്ചു പോകാൻ പാടില്ല. വലാ തദറുന്ന വദ്ദൻ, അഥവാ വദ്ദിനെ, വലാ സുവാഅൻ, സുവാഇനെ, വലാ യഗൂസ വയഊഖ വനസ്ര. ഇതഞ്ചും അവരുടെ പുണ്യപുരുഷന്മാരായിരുന്നു, ഇവരെ ഒന്നും നിങ്ങൾ ഉപേക്ഷിച്ചു പോകരുത് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന സാലിഹീങ്ങളായ ആളുകളായിരുന്നു ഈ ആളുകൾ എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് മിൻ ഖൗമി നൂഹ് എന്ന് പറയുമ്പോൾ ഇത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായവരല്ല, മറിച്ച് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പുണ്യപുരുഷന്മാരായി കണ്ടിരുന്ന ആളുകളാണ്. അവരാണ് ഇവരോട് പ്രാർത്ഥിച്ചത്. കാരണം ഈ പറയുന്ന വദ്ദാകട്ടെ സുവാ ആകട്ടെ യഊഖും നസ്റും ഒക്കെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പേ മരണപ്പെട്ടവരാണ്. അതിനു മുമ്പേ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധിത സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകളല്ല. അതുകൊണ്ട് ഖൗമു നൂഹ് എന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അവർക്ക് മുമ്പേ തന്നെ മരണപ്പെടുകയും അവർക്ക് മുമ്പേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പേ തന്നെ ആരാധിക്കപ്പെടുകയും ചെയ്ത ആളുകളാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഷിർക്കിൽ നിന്നും താക്കീത് ചെയ്യാൻ വന്നിട്ടുള്ള ആദ്യത്തെ റസൂലാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യത്തെ റസൂൽ, ഈ ഷിർക്കിൽ നിന്നും താക്കീത് ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ്. അതല്ലാതെ അന്നുണ്ടായിരുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കിയത് ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, ഫലമ്മ ഹലക്കു, അവർ മരണപ്പെട്ടപ്പോൾ, അഥവാ ഈ സാലിഹ്യങ്ങളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ സംഭവിച്ച കാര്യം എന്താണത്? വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇവർ മരണപ്പെട്ട സമയത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന നല്ല സാലിഹ്യങ്ങളായ വ്യക്തികളാണ്, അള്ളാഹു തആല മാത്രം ഇബാദത്ത് ചെയ്യുന്ന, കാരണം അത് മുവഹ്ഹിദീങ്ങളാണ്. ആദ്യത്തെ പത്ത് ഖർന്, ആദ്യത്തെ പത്ത് നൂറ്റാണ്ട് അവിടെ തൗഹീദ് മാത്രമേ ഉള്ളൂ, ഷിർക്കില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം പത്ത് നൂറ്റാണ്ട് ഷിർക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന സാലിഹീങ്ങളായിരുന്നു ഈ ആളുകളെല്ലാം തന്നെ. അവർ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. കാരണം അവർ അള്ളാഹു തആലയുടെ അങ്ങേയറ്റം അടുത്ത ആളുകൾക്ക് മരണപ്പെടും ഇന്നും നമുക്ക് വലിയ പ്രയാസം തോന്നാറുണ്ട്. അതേപോലെയുള്ള വലിയ പ്രയാസം അവർക്കുണ്ടാക്കി. പക്ഷെ ആ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് അവരൊന്നും പുതുതായി ഒന്നും ചെയ്യാനൊന്നും പ്രേരിപ്പിച്ചില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ പിശാജ് എന്ത് ചെയ്തു? ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻ ഇൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനു യജ്ലിസൂന ഫിഹ അൻസാബ. അവർ പൊതുവെ ഇരിക്കുന്ന മജ്ലിസുകൾ ഉണ്ടാകുമല്ലോ, മുസ്ലിമീങ്ങളൊക്കെ ഇരിക്കുന്ന ആ മജ്ലിസിൽ ഇവരുടെ രൂപം കൊത്തി ഉണ്ടാക്കണം. ഈ പറയുന്ന ആളുകളുടെ രൂപം കൊത്തി ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊത്തി ഉണ്ടാക്കുന്നത്? പിശാജ് അവർക്ക് വഹി കൊടുത്തിട്ടുള്ളത്, ദുർബോധനം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ രൂപം കൊത്തി ഉണ്ടാക്കിയാൽ ഒന്നും വേണ്ട. നിങ്ങൾക്കിപ്പോ നേരത്തെ ചെയ്യുന്ന ഇബാദത്തൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം നല്ല ആളുകളൊക്കെ മരണപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയൊക്കെ പോയി, നല്ല ഇബാദത്തിനൊന്നും ഒരു ഉന്മേഷമില്ല. അപ്പൊ ഇവരെ നിങ്ങൾക്ക് കാണുമ്പോൾ ആ പഴയ പണ്ട് നിങ്ങൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്യുന്ന നല്ല ഇബാദത്തൊക്കെ ഉണർവോടെ ചെയ്യാൻ സാധിക്കും. അല്ല, അങ്ങനെയാണ് പിശാജ് ചെയ്യുക. നമുക്ക് ചിന്ത നന്നായിരിക്കും, അങ്ങനെ ഇബാദത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നാണ് ചിന്തിപ്പിക്കുന്നത്, വേറൊന്നുമല്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത് നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ചിത്രം അവിടെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ്. അപ്പൊ ആ നിലക്കാണ് പിശാജ് ഏതൊരു പ്രവർത്തനത്തിലും ആരംഭിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബിദഅത്തുകൾ കൊണ്ടുവരും. അങ്ങനെയാണ് ആ ബിദഅത്തുകൾ കുഫറിലേക്കുള്ള പാലം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ കുഫറിലേക്ക് എത്തിക്കുന്ന വഴി അങ്ങനെയാണ്. അവരോട് വേറൊന്നും പറഞ്ഞിട്ടില്ല, ഇവരോട് ഇബാദത്ത് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം മുവഹിദീങ്ങളായ ഷിർക്ക് രുചിക്കാത്ത, ഷിർക്കിനോട് ഒരു താല്പര്യവും ഇല്ലാത്ത കൗമാണ്. അവരൊരിക്കലും അങ്ങനെ പെട്ടെന്ന് പോയി ഷിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഷിർക്കൊന്നും ചെയ്യില്ല, അവർക്ക് അത് വലിയ അലർജി ആയിരിക്കും, അവരത് അടുക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളോടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഇബാദത്തുകൾക്ക് നല്ല ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ആ കോലം അത് ഒന്ന് കൊത്തി ഉണ്ടാക്കി അവിടെ ഒന്ന് നാട്ടിവെക്കുക. എന്നിട്ട് വസമൂഹാബി അസ്മാഹിം, അവരുടെ പേര് ഇത് വദ്ദാണ്, ഇത് സുവാ ആണ്, ഇത് യഊസ് ആണ്, ഇത് യഊഖ് ആണ്, ഇത് നസ്റാണ് എന്ന് പറഞ്ഞ് പേരൊന്നും എഴുതി വെക്കുക. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇബാദത്തിന് നല്ല കാര്യമുണ്ടാകും. ഫഫഅലു, അവർ പിശാജിന്റെ ആ ഒരു ദുർബോധനം അനുസരിച്ചിട്ട് അവരത് ചെയ്തു. വലം തുഅബദ്, അവരാരാധിക്കപ്പെട്ടൊന്നുമില്ല. അങ്ങനെ ആ കൗമിൽ തന്നെ ആരാധിക്കപ്പെട്ടിട്ടില്ല, അവരാരും അത് ആരാധിക്കപ്പെട്ടിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, ഈ പ്രവൃത്തി ചെയ്ത കൊത്തിവെച്ചിട്ട് അന്നുണ്ടായിരുന്ന ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒക്കെ മരിച്ചപ്പോൾ, പിശാജിന്റെ പ്ലാന് വളരെ ലോങ് ടേം പ്ലാനാണ്, ആളുകളൊക്കെ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? വനുസ്യൽ ഇൽമ്, ഇൽമ് മറപ്പിക്കപ്പെട്ടു. ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നുസിഖൽ ഇൽമ് എന്നാണ് വന്നിട്ടുള്ളത്. ഇൽമ് ദുർബലപ്പെട്ടു എന്നാണ്. അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഇതെന്തിനാണ് ഈ കൊത്തിവെച്ചിട്ടുള്ളത് എന്ന കാര്യം ആർക്കും അറിയില്ല. അതായത് ഇതിങ്ങനൊരു വിവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കൊത്തിവെച്ചത് എന്നൊന്നും അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ആ ഇൽമ് മറപ്പിക്കപ്പെട്ടു എന്നാണ്. വേറെ ചിലർ പറഞ്ഞു തൗഹീദിനെ കുറിച്ചിട്ടുള്ള അറിവ് തന്നെ, അഥവാ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഏറ്റവും വലിയ ഇൽമ് തന്നെ അന്ന് മറപ്പിക്കപ്പെട്ടു. വേറെ ചിലർ പറഞ്ഞു മൊത്തത്തിൽ ഇൽമ് തന്നെ അവിടെ ഉയർത്തപ്പെട്ടു, അഥവാ നല്ല ആളുകളൊക്കെ മരണപ്പെട്ടാൽ പൊതുവെ ജഹലായിരിക്കും ഉണ്ടാകുക. അങ്ങനെ അവിടെ ജഹല് സംഭവിച്ചപ്പോൾ ഉബിദത്ത്, അവർ ആരാധിക്കപ്പെട്ടു എന്നതാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു ഘട്ടത്തിലല്ല. ആദ്യത്തെ ഘട്ടത്തിൽ കേവലം അവരോട് ഉള്ള മഹബത്തൊക്കെ വർദ്ധിക്കാൻ വേണ്ടി, ഇബാദത്തിനൊക്കെ ഉഷാറുണ്ടാകാൻ വേണ്ടി കൊത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. അവർ മുഴുവൻ മരണപ്പെട്ട എത്രയോ വർഷങ്ങൾ, അത് പണ്ഡിതന്മാർ പറയുന്ന ഇന്നത്തെ പോലെ നമ്മൾ 60-70 വർഷമല്ല കണക്കാക്കേണ്ടത്. കാരണം ആ സമുദായത്തിലൊക്കെ ആളുകൾ ജീവിച്ചിരുന്നത് ആയിരക്കണക്കിന് വർഷമാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം പ്രബോധനം ചെയ്തത് 950 വർഷമാണ്. അപ്പൊ അതിനു മുമ്പുള്ള കൗമാണിത്, അതിനു മുമ്പുണ്ടായിരുന്ന ആളുകളാണിത്, അവരൊക്കെ അത്രയും വർഷമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്ര വർഷം പിശാജ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ, ചില ബിദഅത്തുകളൊക്കെ ഇന്ന് ആരംഭിച്ചാൽ അത് അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറഞ്ഞു തുടങ്ങിയ മൗലിദുൻ നബവി ഇന്ന് എവിടെ എത്തി? ആദ്യ കാലഘട്ടത്തിൽ അവർ കേവലം എന്തേ ചെയ്തിരുന്നുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കാൻ ഭക്ഷണ വിതരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ കാലഘട്ടത്തിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് മൗലിദ് എഴുതി, അത് പ്രത്യേകമായിട്ട് പുകഴ്ത്തി എഴുതാൻ തുടങ്ങി. ആ പുകഴ്ത്തി എഴുതുന്നത് പരിധി വിട്ടു. ഇന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ ആളുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആളുകൾ അത്, അഥവാ ക്രിസ്മസ് എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ആളുകൾ അതിനെ മാറ്റുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ പച്ചയായ ഷിർക്കിലേക്ക് തന്നെ എത്തി. ഒരു ബിദഅത്തിൽ തുടങ്ങി ഷിർക്കിലേക്ക് എത്തുന്നത് നമുക്ക് തന്നെ കണ്ണിൽ അറിയുന്ന കാര്യമാണ്. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഖാൽ ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഈ കാര്യത്തെ വിശദീകരിച്ച് പറയുകയാണ്. ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്, ഒന്നിലധികം സലഫുകൾ പറഞ്ഞിരിക്കുന്നു. ലമ്മാ മാതു, അവർ മരണപ്പെട്ടപ്പോൾ, അഥവാ ഈ പറഞ്ഞ അസ്മാഉ റിജാൽ സാലിഹീൻ, അവർ മരണപ്പെട്ടപ്പോൾ അഖഫു അലാ ഖുബൂരിഹിം, അവരവരുടെ ഖബറിന്റെ അടുക്കൽ എന്ത് ചെയ്തു, അവിടെ ഭജനം ഇരിക്കാൻ തുടങ്ങി. ആ ഖബറിന്റെ അടുക്കൽ, മരണപ്പെട്ടപ്പോൾ ആ ഖബർ അവിടെ ഉണ്ട്, ഖബറിന്റെ അടുക്കൽ വെറുതെ പോയി ഇരിക്കുക, വേറൊന്നുമില്ല. പിന്നെയോ സുമ്മ സവ്വറു തമാസീലഹും, പിന്നീട് അവർ അടുത്ത ഘട്ടത്തിൽ അവിടെ അവരുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി. സുമ്മ ഖാല അലൈഹിമുൽ അമദ്, പിന്നീട് ഒരുപാട് കാലം അങ്ങനെ നീണ്ടുപോയി, ആരാധിക്കപ്പെട്ടൊന്നുമില്ല. ഫഅബദൂഹും, പിന്നീട് അവർ അവരെ ഇബാദത്ത് ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം അൽ ഉഖൂഫു ഇൻദൽ ഖുബൂർ, അതാണ് നടന്നത്. ഖബറിന്റെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റിയിരിക്കുക, അങ്ങനെ ഖബറിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് പിശാജ് അവർക്ക് തോന്നിക്കാൻ തുടങ്ങി, ഈ ഖബറിന്റെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്കൊരു ബറക്കത്ത്, നിങ്ങൾക്ക് ആ ജീവിത ഒരു ദിവസത്തിന്റെ ഒരു ബറക്കത്ത്. ചില ആളുകൾ ഇന്നും അതുണ്ട്, വലിയ പ്രാർത്ഥിക്കുകയും ചെയ്യില്ല, പിന്നീട് അവർ അവരിലേക്ക് എത്തും. ഖബറിന്റെ അടുക്കൽ രാവിലെ ഒന്ന് പോകുക, എന്തിനാണ്, മരണത്തോർക്കാനല്ല, അങ്ങനെയുള്ള ഖബറിന്റെ അടുക്കലല്ല പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപത്തിൽ അത് കെട്ടി ഉയർത്തിയ ഈ ഖബറിന്റെ അടുക്കൽ പോയി അവിടെ വെറുതെ ഇരിക്കുക, വേറൊന്നുമില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കുകയൊന്നുമില്ല, വെറുതെ അവിടെ പോയി ഖബറിന്റെ അടുത്ത് ഇരിക്കുക, അതിന്റെ അടുത്ത് നിന്നൊക്കെ ഒന്ന് നിൽക്കുക. യഥാർത്ഥത്തിൽ പിശാജിന്റെ വലിയ വലയിലേക്കാണ് അവൻ വീഴുന്നത്. അപ്പൊ ആ രൂപത്തിൽ ആദ്യം എന്താണ് പറഞ്ഞത്, ഖബറിന്റെ അടുത്തിൽ ഒന്ന് ഭജനം ഇരിക്കാൻ, രണ്ടാമത് തസ്വീർ ഉണ്ടാക്കാൻ, അവരുടെ രൂപം കൊത്തി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തസ്വീറിന്റെ അപകടത്തിൽ, രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നതിന്റെ അപകടത്തിൽ പണ്ഡിതന്മാർ വളരെ ഗുരുതരമായി പറഞ്ഞ ഒരു കാര്യമാണ് ഇത് എന്നുള്ളത്. കാരണം അത് ഷിർക്കിലേക്ക് പോകും. അല്ല, ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആളുകൾ ഫുട്ബോൾ ആരാധകരുടെ കട്ടൗട്ടുകൾ ഉണ്ടാക്കുമ്പോൾ വളരെ നിസ്സാരമാക്കിയിട്ടൊക്കെ പറയുകയാണ്. അന്ന് വലിയ നിസ്സാരമല്ല, കാരണം അവർക്കിപ്പോൾ ഒരു തൗഹീദിന്റെ കോൺഫിഡൻസ് ആണ്. നമ്മൾ തൗഹീദിന്റെ ആളുകൾ അങ്ങനെ ഈ ഇവരൊക്കെ ആരാധിക്കുക, അതിനേക്കാളും വൃത്തികെട്ട മനുഷ്യന്മാരെ ആരാധിക്കുന്ന നാടാണിത്. അതിനേക്കാളും വൃത്തികെട്ട മനുഷ്യന്മാരെ ആരാധിക്കുന്ന നാടാണിത്. ഒരു ഉപകാരം, ഒരു ഗുണവും ദുന്യവിയായിട്ട് പോലും കാണിക്കാനില്ലാത്ത ആളുകൾ പോലും ആരാധിക്കപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് നിർഭയനായിരിക്കാൻ സാധിക്കുക? കാരണം ഈ കളിക്കാരനോടുള്ള ആ പ്രേമം കാരണത്താൽ അയാളുടെ എന്താ പറയാ, അയാളുടെ കളി കണ്ട് കണ്ട് അയാളെ കുറിച്ച് പറയപ്പെടുന്നത് അയാൾ യഥാർത്ഥത്തിൽ ദൈവമാണെന്നാണ്. അയാൾ എല്ലാത്തിലുമുള്ള ദൈവമാണ്, അയാൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പല ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് ആ ഹൃദയാഘാതം കാരണം. വെറുതെ പറയുന്നതല്ല, പല സിനിമാ നടന്മാരും അതേപോലെ രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരൊക്കെ ആളുകൾ ഈ രൂപത്തിൽ മനസ്സിൽ ഉലുവ് അതിരുക വെച്ച് സ്നേഹിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഹൃദയാഘാതം കൊണ്ട് മരണപ്പെടുകയാണ്. അവർക്കത് താങ്ങാൻ സാധിക്കുന്നില്ല, അത്രയും അവർ സ്നേഹിച്ചു പോയി. അത് പരിധിവിടലാണ്. ആ പരിധിവിടൽ അടുത്ത ഘട്ടത്തിലേക്ക് ഒരാൾ അതിന്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. അന്ന് ചിലപ്പോൾ ഇന്നുണ്ടാകുന്ന ആളുകൾ ചിലപ്പോൾ അതിനെ എതിർത്തേക്കും. അവർ പറയാം നമ്മളിതിനൊന്നും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കും. പക്ഷെ അവർക്കൊരു പിൻതലമുറ വരാനുണ്ട്, അവരുടെ കുട്ടികൾ വരാനുണ്ട്, അവർക്കറിയില്ല ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. അവർ പിന്നീട് വിചാരിക്കും ഇത് നല്ലൊരാളാണ്, ഇയാളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നല്ല കളിക്കണമെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അങ്ങനെ കളിക്കും. ഓരോന്നിനും ഓരോ ദൈവങ്ങളാണ്, ഓരോ കാര്യത്തിനും ഓരോ കാര്യ പ്രാപ്തിക്കും ഓരോ ദൈവങ്ങളാണല്ലോ. അത് വരാവുന്നതേ ഉള്ളൂ. അതിനേക്കാളും മോശമുള്ള ആളുകൾ ആരാധിക്കപ്പെടുന്ന സ്ഥലമാണ് നമ്മുടേത്. അതുകൊണ്ട് അതിനെ നിസ്സാരമാക്കി കാണുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. തൗഹീദിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട കാര്യമാണ്. ശരി, അടുത്ത ഹദീസ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു അഖ്റജാഹു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം പണ്ഡിതന്മാർ പറയുന്നു ഇത് മുസ്ലിമിൽ കാണുന്നില്ല, ഇത് ഇമാം ബുഖാരി മാത്രമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. റഹിമല്ലാഹുൽ ജമീഅ. ശരി, ഈ ഹദീസ് വളരെയധികം സഹീഹായ ഒരു ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത് എങ്കിലും അദ്ദേഹം ഇത് മിമ്പറിലാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഖുത്ബ നടത്തുന്ന മിമ്പറിലാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവൻ സഹാബത്തും ഇത് കേൾക്കുന്നുണ്ട്. അതോ അവരെല്ലാവരും ഇത് റിവായത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. ഇവരെല്ലാവരും ഇത് കേട്ട് അല്ല, ഒരാളും അതിനെ എതിർത്തിട്ടില്ല. അപ്പൊ എല്ലാവരും കേട്ടിട്ടുള്ള വളരെയധികം സഹീഹായിട്ടുള്ള, സഹീഹിന്റെ കൂട്ടത്തിൽ തന്നെ അഖ്വ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹദീസാണ് ഇത്. എന്താണ് പറയുന്നത്? ലാ തത്റൂനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തത്റൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തുന്ന വിഷയത്തിൽ പരിധി വിടാൻ പാടില്ല. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ മുഅ്മിനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേൾക്കണം. അവിടുന്ന് പറയുന്നത് ലാ തത്റൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, നസാറാക്കൾ ഇബ്നു മറിയമിനെ, ഈസ ഇബ്നു മറിയമിനെ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ പുകഴ്ത്താൻ പാടില്ല. എന്താണ് പുകഴ്ത്തിയത് എന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അതെല്ലാവർക്കും വളരെ വാദിഹായ കാര്യമാണ്, അതറിയാത്തതായി ലോകത്ത് ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അഥവാ അവർ പറഞ്ഞത് അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു, സാലിസു സലാസിയാണെന്ന് പറഞ്ഞു, അദ്ദേഹമാണ് ഇലാഹാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അവർ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പരിധിവിട്ട കാര്യമാണ്. അദ്ദേഹം അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു തആല വഹി നൽകിയിട്ടുള്ള മറ്റേതൊരു പ്രവാചകനെ പോലെയുള്ള, അദ്ദേഹത്തിന് മുമ്പും ഉള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനായിരുന്നു എന്നറിയാം. അത് അവർക്ക് പോലും അറിയാം. പക്ഷെ അവർ പിന്നീട് പിശാജ് അവരെ വൈവേൾപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല, ഒന്നുകൂടി അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇന്നമാ അന അബ്ദു, തീർച്ചയായും ഞാനൊരു അടിമ മാത്രമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇന്ന് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കാണിക്കുന്നെന്ന് പറയുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയാണ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തോ അവിടത്തേക്ക് കുറച്ചിലാക്കിയത് പോലെ പറയും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ എന്ന് ഉപയോഗിച്ച മാത്രമാകുന്നു എന്ന് വളരെ കൃത്യമായിട്ടാണ്. അഥവാ ഈ പറയുന്ന അടിമ എന്ന് പറഞ്ഞാൽ അത് ഖാസുൽ ഖാസയായിട്ടുള്ള അടിമകളാണ്, അള്ളാഹു തആലയ്ക്ക് ഏറ്റവും അടുപ്പക്കാരായ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും നന്നായി പുകഴ്ത്തിയപ്പോ അബ്ദ് എന്നുള്ള പ്രയോഗമാണ് പ്രയോഗിച്ചത് അല്ലെ. സൂറത്തുൽ ഇസ്രായിൽ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയും കൊണ്ട് ഇസ്റാ നടത്തിയ, രാപ്രയാണം നടത്തിയ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനായിരിക്കുന്നു. മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും ഇസ്റായിന്റെ കാര്യം അവിടെ പറഞ്ഞപ്പോൾ അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. അതുപോലെ അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ ഫുർഖാൻ, ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കി കൊടുത്തപ്പോൾ അത് എന്റെ അടിമ എന്നാണ് പറഞ്ഞത്. അത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുകഴ്ത്തലാണ് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത്. കാരണം ഒരു അടിമ എന്ന് പറയുമ്പോൾ അത് ആരുടെ അടിമ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഫദൽ വരുന്നത്. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ അത്രയും ഫദലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന അബ്ദുൻ, ഞാൻ അടിമയാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ എന്നെ പുകഴ്ത്തിയിട്ട് അധികം പറയണ്ട. അബ്ദുല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് പറയുക. ഇതിൽ രണ്ടു കൂട്ടർക്കുമുള്ള മറുപടിയുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവരെ അവർക്കുള്ള മറുപടിയാണ് വറസൂലുഹു എന്നുള്ള വാക്ക്. കാരണം സാധാരണ മനുഷ്യമല്ല, ഇന്നമാ അന അബ്ദുൻ യൂഹ ഇലൈ, ഞാനൊരു അടിമയാണ്, പക്ഷേ എനിക്ക് വഹി ഇറക്കപ്പെടുന്നുണ്ട്. സാധാരണ മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, അവിടുത്തെ ദാത്ത്, അത് സാധാരണ മനുഷ്യന്റേത് പോലെയല്ല. അതിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഷറഫാക്കിയുള്ള അഷ്റഫുൽ ഖൽഖാണ് അവിടുന്ന്. അവിടുന്ന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. സാധാരണ മനുഷ്യനെ പോലെ അല്ല. സാധാരണ മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ അർത്ഥത്തിൽ മാത്രമാണ്? ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനല്ല, സാധാരണ മനുഷ്യനെ പോലെ അബ്ദാണ് ഞാൻ, അത്രയേ ഉള്ളൂ. മഅബൂദല്ല, ആരാധിക്കപ്പെടേണ്ടവനല്ല എന്നതാണ്. എന്നാൽ അബ്ദ് എന്ന് പറയുന്നത് അത് പരിധിവിട്ട ആളുകൾക്കുള്ള മറുപടിയാണ്. അബ്ദു മാത്രമാണ്, ഞാൻ ഇലാഹല്ല, അബ്ദു മാത്രമാണ് എന്നാണ്. എന്നാൽ എന്താണ് ബൂസീരി പറഞ്ഞത്? ബുർദയിൽ ബുസീരി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പുകഴ്ത്തി എന്താണ് പറഞ്ഞത്? വഇന്ന മിൻ ജൂദിക ദുന്യ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നബിയെ, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും അതിലുള്ള മുഴുവൻ സുഖസൗകര്യങ്ങളൊക്കെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, ഇത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു വമിൻ ഉലൂമിക, താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി, ലോഹിലുള്ള, ലോഹിൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയതാണ്. വൽഖലം, ആ പേന കൊണ്ട് ആദ്യം അള്ളാഹു തആല സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ട് പേന ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സംഭവങ്ങളും എഴുതാൻ പറഞ്ഞു. അതൊക്കെ ലോഹിൽ മഹ്ഫൂദിലുണ്ട്. അപ്പൊ അതിനേക്കാളും വലിയ എന്ത് അറിവാണുള്ളത്? അപ്പൊ ആ അറിവൊക്കെ താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യമാണ്. അതാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചാർത്തി കൊടുത്തത്. അത് അങ്ങേയറ്റത്തെ പരിധിവിടലിന്റെ അപ്പുറത്താണ്, അതിനപ്പുറത്തേക്ക് ഇനി പരിധിവിടാനില്ല. അത്രയും വലിയ കുഫറും ശുർക്കുമാണ് അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, ലാ തത്രൂനി കമാ അത്റത്തി നസാറ, നസാറാക്കൾ പരിധി വിട്ടതുപോലെ നിങ്ങൾ പരിധി വിടാൻ പാടില്ല. ഈ ഹദീസും പിശാജ് ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഇത് ഈ ഹദീസും ഇവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഈ പറയുന്ന ആളുകളൊക്കെ ഇതും കേൾക്കുന്നുണ്ട്. അപ്പൊ പിശാജ് അവർക്ക് അതിനൊരു വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. എന്ത് വ്യാഖ്യാനമാണ്? നസാറാക്കൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മകനാണ് ഈസ, അങ്ങനെ പറയേണ്ടതെന്നേ ഇതിലുള്ളൂ എന്നാണ്. സാധാരണ നമ്മളത് ഇതുവരെ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പുകഴ്ത്തൽ നിങ്ങൾ പരിധി വിടാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരതിന് വ്യാഖ്യാനം കൊടുത്തു. എന്താണ്? നസാറാക്കൾ ഇബ്നുള്ളാ, അള്ളാഹുവിന്റെ മകൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് റസൂലിന് അള്ളാഹുവിന്റെ മകൻ എന്ന് പറയണ്ട, ബാക്കി എന്തും പറയാം എന്ന് അവസ്ഥയാണ് അവർ വ്യാഖ്യാനിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞത് എവിടെ എത്തി? അള്ളാഹുവിനേക്കാളും മുകളിലെത്തി, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം എത്തുന്ന രീതിയിലാക്കി മാറ്റി. റസൂലിനെ അള്ളാഹു തന്നെ ആക്കിക്കളഞ്ഞു, റസൂലിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ, സഹായം തേടുന്ന അവസ്ഥ. ഈ പറയുന്ന അള്ളാഹുവിനുള്ള സകല സിഫത്തുകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥ അത് തന്നെ ആക്കി കളഞ്ഞു. നമ്മൾ എന്നിട്ട് അവർ വാദിക്കുകയാണ് ഞങ്ങൾ ഇബ്നുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ ഹദീസിൽ നമ്മൾ പെടുകയില്ല. വളരെ വിഡ്ഢിത്തപരമായ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല ഘട്ടങ്ങളിലും ഈ പരിധി വിടാൻ തോന്നുന്നുണ്ട് എന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിക്കപ്പെട്ട കാര്യം പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചില ആളുകൾ, ഗോത്രങ്ങൾ ഇങ്ങനെ വന്നു സന്ദർശിക്കാൻ വന്നു. അവർ അൻത സയ്യിദുന, താങ്കൾ നമ്മുടെ സയ്യിദാണ് ആ രൂപത്തിലൊക്കെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, അള്ളാഹ് അദ്ദേഹം തന്നെ അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ വർത്തമാനം അതൊരുതരം പരിധി വിട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അസ്സയ്യിദുല്ലാഹ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സയ്യിദ്. അള്ളാഹുവിന് അസ്സയ്യിദ് എന്ന് പറയുന്ന നാമമുണ്ട്. അത് അള്ളാഹു തആലയാണ് എല്ലാ ഭരണത്തിന്റെയും നേതാവ്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിന്റെയും മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദു അള്ളാഹു തബാറക് വതആല, അള്ളാഹുവാണ് അസ്സയ്യിദ് എന്ന് പറഞ്ഞു. യഥാർത്ഥ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കൽ അനുവദനീയമാണ്. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയൽ അനുവദനീയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ച സ്ഥലങ്ങളിൽ ഒഴിവുക. ഇപ്പൊ തശഹുദിൽ നമുക്കത് പറയാൻ പാടില്ല, കാരണം തശഹുദിൽ അത് ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ഒഴിവാക്കി പറയണം. അതല്ലാത്ത സമയത്ത് നമ്മൾ സലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല, കാരണം അത് സയ്യിദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കപ്പെട്ട രീതിയിൽ നമുക്ക് പുകഴ്ത്താവുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് അസ്സയ്യിദു അല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞത് അവിടുന്ന് അദബ് പഠിപ്പിച്ചതാണ്. ഏതുപോലെ മറ്റൊരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞല്ലോ, മാഷാ അല്ലാഹു വശിത്ത, താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് വെറുതെ തിരുത്തിയാൽ മതിയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല അവിടെ തിരുത്തിയത്. അവിടുന്ന് വളരെയധികം ദേഷ്യം പിടിച്ചു, വളരെയധികം ദേഷ്യം പിടിച്ചിട്ടാണ് മാഷാ അള്ളാഹു സുമ്മ ശിഅത എന്ന് പറയണം, അള്ളാഹു ഉദ്ദേശിച്ചു ശേഷം താങ്കൾ ഉദ്ദേശിച്ചാൽ എന്ന് പറയണം. അള്ളാഹുവിനോടൊപ്പം ആ വാവുൽ അത്ഫ് വെച്ചിട്ട്, ആൻഡ് വെച്ചിട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലാണ് പറഞ്ഞത് അല്ലെ. അവിടുന്ന് ചിലപ്പോൾ പറയാം, ഇത് സഹാബിയല്ലേ അദ്ദേഹം, അങ്ങനെയൊന്നും ഞാൻ അള്ളാഹുവിനെ പോലെയാണ് ഇലാഹായിട്ടൊന്നും ഉദ്ദേശിക്കുകയില്ല, അതുകൊണ്ടൊന്നും പറയേണ്ടതില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവിടുന്ന് വളരെ ശക്തമായി അദബ് പഠിപ്പിച്ചു, കാരണം ഇതൊരു പിൽക്കാല സമൂഹത്തിൽ പിഴക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിഴവിന്റെ എല്ലാ മാർഗങ്ങളും അടച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വേറെയും ഹദീസുകളിലൊക്കെ കാണാം, യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്തഖ്വാകും, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കുക. ലാ യസ്തഹുവിയന്നകും ശൈത്താൻ, പിശാജ് നിങ്ങളെ ഇങ്ങനെ തളിച്ചു കൊണ്ടുവരാതിരിക്കട്ടെ. അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ അബ്ദുല്ലാഹി റസൂൽ, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ്. വല്ലാഹി അള്ളാഹുവാണ്, മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലത്തി അല്ലതീ അൻസലനി അല്ലാഹ്, അള്ളാഹു എനിക്ക് നൽകിയ പദവിയുടെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ ഇതൊക്കെ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. അവരിതൊന്നും അറിയുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? അവിടുന്ന് ആ മദീനയിലുള്ള കബറിൽ ഇരുന്നു കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒരു തീപിടുത്തമുണ്ടായ അതിൽ അവിടുന്ന് രക്ഷിക്കും, അവിടുന്ന് ഉപജീവനം വിശാലമാക്കാൻ അവിടുന്ന് കഴിവുണ്ട്, അവിടുന്ന് ആ രൂപത്തിൽ എന്ത് കഴിവ് വേണമെങ്കിലും അവിടുന്ന് നേരിട്ട് ഇടപെടാൻ സാധിക്കും, അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട്, അവിടുന്ന് നമ്മൾ ബുർദ ചൊല്ലുന്ന സദസ്സിൽ അവിടുന്ന് ഹാളിറാകും, നമ്മൾ മൗലൂദ് വയ്ക്കുന്ന സദസ്സിൽ അവിടുന്ന് ഹാളിറാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും മോശം ധാരണകൾ വെച്ചു പുലർത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവർ. സഹോദരങ്ങൾ, രണ്ട് ഹദീസുകൾ കൂടിയുണ്ട്, ഇൻഷാല്ലാ അത് നമുക്ക് വായിക്കാം. വളരെ എളുപ്പമുള്ള ചെറിയ രണ്ട് ഹദീസുകൾ വഫി സഹീഹ് സഹീഹിലുണ്ട്, അഥവാ ഇത് ഇമാം അഹമ്മദ് ഇബ്നു മാജഹ് ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹീഹാക്കിയ ഹദീസാണ്. അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഗുലൂ, പരിധി വിടുന്നതിനെ, ഗുലുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായമൊക്കെ പിഴക്കാനുള്ള, നശിക്കാനുള്ള കാരണം അത് പരിധി വിട്ടതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞൊരു സന്ദർഭമുണ്ട്, പക്ഷേ ഇത് എല്ലാ സന്ദർഭത്തിലേക്കുമാണ്. പറഞ്ഞ സന്ദർഭം അവിടുന്ന് ഹജ്ജിൽ ജംറയിൽ കല്ലെറിയാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് കല്ലുകൾ എടുത്തു തരാൻ, ഉൽഖുത്ലി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് പറഞ്ഞു. അങ്ങനെ ഏഴ് കല്ലുകൾ, ഏഴ് കല്ല് ഒറ്റ കയ്യിൽ തന്നെ കൊള്ളിക്കാൻ പറ്റുന്നതാണ്, ഏഴ് കല്ല് ഒരു കൈ കൊള്ളിക്കാം, അപ്പം അത്രയും വലിപ്പമുള്ളൊരു കല്ല്. അവിടുന്ന് അങ്ങനെ ഏഴ് കല്ലുകൾ അവിടുത്തെ കഫിൽ, അവിടുത്തെ കയ്യിൽ അത് പിടിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ബിബിസ് ലിഹാദ ഫ പറഞ്ഞു. ഇതുപോലെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ എറിയേണ്ടത്. വയ്യാക്കും വൽഗുലു ഫിദ്ദീൻ, ദീനിൽ പരിധി വിടുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫൈനമാഹലക്കമൻ കാന ഖബ്ലകും വൽഗുലു ഫിദ്ദീൻ, ദീനിൽ പരിധി വിട്ടതാണ് കഴിഞ്ഞ സമൂഹമൊക്കെ നശിച്ചു പോകാൻ കാരണം. കാരണം ചില ആളുകൾ എന്ത് ചെയ്തു, വലിയ കല്ലുകൾ എടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലും വിലക്കുകയാണ്. ദീനിൽ അങ്ങനെ അത് അവിടത്രയും പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തമായി ചിന്തിച്ച് നിങ്ങൾക്ക് അത് വലിയ ഉപകാരം കിട്ടും, കൂലി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരിധി വിടാൻ അനുവാദമില്ല. അത് ഇബാദത്തുകളുടെ കാര്യത്തിലാകട്ടെ, എഴുത്തിക്കാത് വിശ്വാസപരമായ കാര്യങ്ങളിലാകട്ടെ, ഏതുമാകട്ടെ, പരിധി വിടുക എന്നുള്ളത് അത് പാടില്ല. അപ്പൊ പരിധി വിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി എന്താണ്? പരിധി വിടുക എന്ന് പറഞ്ഞാൽ ഷറഅ എവിടെയാണോ അതിനൊരു അതിർവരമ്പ് വെച്ചത്, അതാണ് അതിന്റെ പരിധി. അത് നമ്മുടെ ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല. ഓരോരുത്തർക്കും തോന്നുന്ന പരിധി വെച്ചാൽ പലരും പലതിനെയായിരിക്കും എന്ത് പറയാ, അതിര് കവിച്ചലായി പലതും പലതിനെയും പറയും. അല്ലെ, ചില ആളുകൾ അവർ പറയും ഒരാൾ താടി നീട്ടി വെച്ച് ഇതൊക്കെ പരിധി വിടലാണ്, താടി വേണമെങ്കിൽ വെക്കാം ഒരു പിടി, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കാണുന്ന പോലെ ഒരു കുറ്റി അത്ര മതി, അതിനപ്പുറത്തേക്കൊക്കെ പരിധി വിടല. ആരാണ് എന്നോട് പറഞ്ഞത്? കാരണം താടിയുടെ ഹദ്ദ് ഷറഇൽ നിശ്ചയിക്കപ്പെട്ടത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഫുല്ലിഹ, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തിക്കൊള്ളുക എന്നാണ്. അവിടുന്ന് മുറിക്കാനുള്ള ഒരു കൽപ്പന പറഞ്ഞിട്ടേയില്ല. അവിടുന്ന് അറിയാമല്ലോ താടി ഇങ്ങനെ നീണ്ടു വളരും, അപ്പൊ ഇത്ര കഴിഞ്ഞാൽ വെട്ടണം, അവിടുന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് അവിടുന്ന് ആകെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഒരു പിടി കഴിഞ്ഞാൽ വെട്ടാമെന്ന് പറഞ്ഞവർ പോലും അത് സഹാബത്തിൻ്റെതാണ് അവർക്ക് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇല്ല. അപ്പൊ അതാണ് അതിന്റെ പരിധി. അതിനപ്പുറത്തേക്ക് ഒരാൾ അതൊക്കെ പരിധി വിടലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരും വേറെ ക്ലീൻ ഷേവ് ഉള്ളവൻ പറയും കുത്തിത്താടി വെച്ച് അത് പരിധി വിടലാണെന്ന് പറഞ്ഞാലോ, അത് പരിധി വിടല അങ്ങനല്ലോ. ഇനി ചില ആളുകൾ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ അത് പരിധി വിട്ടു എന്ന് പറയും, ഒരാൾ ചുരിദാർ മാറ്റി പറന്നിട്ട് അത് പരിധി വിടലാണെന്ന് പറയുന്നവരുണ്ടാവും. ഇനി പറന്നിടുന്നവർക്ക് കുറച്ച് നീളമുള്ള സ്കാഫ് ഇട്ട് ഒരു സെലഫി തട്ടമിട്ടാൽ അത് പരിധി വിടുക എന്ന് അവർക്ക് പറയാൻ തോന്നും. ഇനി അവർക്ക് നിക്കാബൊന്നും ഇടാത്ത മുഖമൊന്നും മറക്കാത്ത സ്ത്രീകളെ, മുഖം മറക്കുന്ന സ്ത്രീകളെ ഇവർ പരിധി വിട്ടു എന്ന് പറയും. അപ്പൊ നമ്മൾ ഏതാണ് പരിഗണിക്കുക? ഷറഇൽ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എങ്ങനെയായിരുന്നു വസ്ത്രം ധരിച്ചത്? അവർ മാറുമറയുന്ന അള്ളാഹു തആലയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് നീളമുള്ള വസ്ത്രം അവർ ധരിച്ചിരുന്നു, വീതിയുള്ള വസ്ത്രം അവർ ധരിച്ചിരുന്നു, ശരീരാകൃതി കാണാത്ത വസ്ത്രം ധരിച്ചിരുന്നു. അവരെ കണ്ടാൽ തിരിച്ചറിയുമായിരുന്നില്ല, അവർ അവരുടെ മുഖങ്ങളൊക്കെ കൃത്യമായി മറച്ചിരുന്നു. അതാണ് അതിന്റെ പരിധി. അപ്പൊ ഇതിന്റെ കാര്യം തീരുമാനമാക്കപ്പെടുന്നത് പരിധി ഏത്, പരിധിക്കപ്പുറം ഏത്, പരിധി വിട്ടത് ഏത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ യുക്തിയോ ബുദ്ധിയോ അല്ല, മറിച്ച് ഷറഇൽ എന്താണോ വന്നത് അത് പഠിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും, വിശ്വാസപരമായ കാര്യമാകട്ടെ കർമ്മപരമായ കാര്യമാകട്ടെ, ഷറഅ് പറഞ്ഞ പരിധി ഏതാണ്, ആ പരിധിക്കകത്തൊരാൾക്ക് നിൽക്കാം. അതിനപ്പുറത്തേക്ക് പോയാൽ അയാൾ പരിധി വിട്ടു എന്ന് പറയാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി വായിക്കാം. വലി മുസ്ലിമിൻ അൻ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലകൽ മുതനത്തിഊൻ ഖാലഹ സലാസ, അഥവാ ഹലകൽ മുതനത്തിഊൻ എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു എന്നാണ്. മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ ഈ പരിധി വിട്ട ആളുകൾക്കാണ് മുതനത്തിഊൻ എന്ന് പറയുക, അഥവാ ദീനിൽ പറയേണ്ട കാര്യങ്ങളിൽ തീവ്രമായ നിലപാട് സ്വീകരിക്കുക, അതിനാണ് മുത്തനത്തിഊൻ എന്ന് പറയുക. ഈ ഹദീസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നെരിയാണിത്യ മേലെ വസ്ത്രം കണ്ടാൽ ഹലക്കൽ മുത്തനത്തിഊൻ എന്നൊക്കെ വിവരമില്ലാതെ വിളിച്ചു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് നെരിയാണിക്ക് മുകളിൽ ധരിക്കണം എന്നുള്ളത്. നെരിയാണിക്ക് താഴെ ധരിച്ചാൽ അത് നരകത്തിലാണ് എന്ന് അറിയിച്ചത് അവിടുന്നാണ്. അതല്ലാതെ നമുക്ക് ദീനിനോടുള്ള ഹുബ്ബ് തോന്നിയിട്ട് നമ്മൾ വെറുതെ കണ്ടുപിടിച്ചതല്ല, അവിടെ നമുക്ക് പരിധി വിട്ടു എന്നൊരാളെ പറയാം. ഇവിടെ ഒരാൾ നിസ്ഫുസാക്കിനേക്കാളും മുകളിലേക്ക് ഉയർത്തുന്നു, നെര്യാണിയുടെ മധ്യത്തിനേക്കാളും, കാരണം അവിടെ വരെയാണ് ഒരാൾക്ക് കുറക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾ മുട്ടുവരെ ധരിച്ചാൽ നമ്മൾ പറയും ഇത് പരിധി വിട്ടിട്ടുണ്ട് എന്ന് പറയും. ഒരാൾ നെര്യാണിക്ക് താഴ്ത്തിയാൽ നമ്മൾ പറയും ഇത് പരിധി വിട്ടിട്ടുണ്ട്, കാരണം അതിനിടയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് അതിന്റെ ഹദ്ദ്, അതിന്റെ പരിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ അതിർവരമ്പുകളിൽ തന്നെ തുടരാനും വിശ്വാസവും കർമ്മപരമായ കാര്യങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വസത്തിയത്ത് അതിന്റെ മധ്യമ നിലപാട് സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക് നൽകട്ടെ. വല്ലാഹു അഅലം, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.